നമസ്കാരം ശ്രീജ. കളപ്പുരയ്ക്കൽ SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം
ശ്രീജ. വളരെ അപൂർവമായ ഒരു കലയിലൂടെ ചരിത്രം കുറിച്ചുകൊണ്ടാണ് താങ്കൾ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുന്നത്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ.
താങ്ക് യു
ശ്രീജ. ഈ നേട്ടത്തിലേക്ക് നയിച്ച ആ കല അല്ലെങ്കിൽ ആ ക്രിയേറ്റിവിറ്റി എന്താണെന്ന് തന്നെ ശ്രോതാക്കൾക്കായി ഒന്ന് വിവരിക്കാമോ?
ഇതൊരു നേട്ടത്തിലേക്ക് നയിക്കുമെന്നൊന്നും നമ്മൾ വിചാരിച്ചിട്ടില്ലല്ലോ. നമുക്ക് ഇപ്പൊ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആയത് തന്നെ ലിംകയിൽ അപൂർവമായിട്ട് വന്ന ഒരു ക്രൈറ്റീരിയ ആണ്. ഇങ്ങനെ ഒരു ആർട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇല്ല. എന്നിട്ട് പോലും അവർ ആ റെക്കോർഡ്സ് തന്നത് അതിനെടുത്ത എഫേർട്ട് ആസ്പദമാക്കിയിട്ടാണ്. അതിലെ കളക്ഷന് പോയിട്ടുള്ളത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കൊണ്ട് തന്നെ, അതും നാഷണൽ റെക്കോർഡ് തന്നെയാണ്. അത് ഫെദർ കളക്ഷനും ഓൾറെഡി വന്നിരുന്നു. ഫെദർ കളക്ഷൻ ഒരുപാട് നമുക്ക് സാധാരണ ഇപ്പൊ നോർമൽ ബേർഡ്സിന്റെ ഒന്നും ഫെദേഴ്സ് കളക്ട് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ രാജ്യത്ത് അത് റെസ്ട്രിക്റ്റഡ് ആണ്. പക്ഷെ പെറ്റ് ബേർഡ്സ് ഓക്കെയാണ്. നമ്മൾ അധികം ഇമ്പോർട്ട് ചെയ്യുന്നൊക്കെ പക്ഷികളാണ്. നമ്മുടെ നാട്ടില് പെറ്റ്സ് ഒക്കെ ആയിട്ട് വളർത്തുന്നതാണ്. എല്ലാവരും ഒന്നും ലവ് ബേർഡ്സിനെ വളർത്തുന്നവരല്ല. പെറ്റ് ബേർഡ്സ് എന്ന് പറയുമ്പോൾ വേഗം പോകുന്നത് അങ്ങനത്തെ കുറെ ബ്രീഡുകളുടെ കാര്യമാണ്, പെട്ടെന്ന് പോവുക, കോഴി അങ്ങനെയൊക്കെ പോവുക. പക്ഷെ അതല്ലാതെ വെറൈറ്റി ആയിട്ട് നമ്മുടെ നാട്ടിലെ 800-ലധികം പക്ഷികളെ പെറ്റ് ബേർഡ്സിന് വളർത്തുന്നുണ്ട് ആൾക്കാർ. പല പല ബ്രീഡുകൾ ക്രോസ് ചെയ്തിട്ട് ഇഷ്ടംപോലെ ബ്രീഡ്സ് ഉണ്ട്. അതിന്റെ ഫെദേഴ്സ് കളക്ട് ചെയ്യുന്ന ഒരു ഹോബി ഉണ്ടായിരുന്നു. ലിംകയിലേക്ക് അപ്ലിക്കേഷൻ പോയിട്ട് ഏതാണ്ട് 1.5 വർഷം 2 വർഷം ആവാറായി ഇതിന്റെ അപ്ലിക്കേഷൻ പോയിട്ട്. പക്ഷെ അത് ഇപ്പോഴാണ് അപ്രൂവ് ആയി വരുന്നത്. ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന 200-ലധികം പക്ഷികൾ, 207 ആണ് കറക്റ്റ് നമ്പർ, 207 പക്ഷികളുടെ തൂലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തിട്ട് അത് ചാർട്ടുകൾ ചെയ്തിരിക്കുന്നത്.
വിവിധ തരം പക്ഷികളുടെ തൂവലുകൾ കൊണ്ട് ഒരു ആർട്ട് ഉണ്ടാക്കുകയായിരുന്നു. അപ്പൊ എന്താണ് ഈ ആർട്ട്, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
ആ ഒരു പെയിന്റിംഗ് എങ്ങനെയാണ്, ആ പെയിന്റിംഗിൽ ഇപ്പൊ ഒരു ഇമേജ് വരുമ്പോ ആ ഇമേജിന്റെ ഇപ്പൊ ഒരു ഫിഗറാണ്, ഒരു ഹ്യൂമൻ ഫിഗറോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഇപ്പൊ ഒരു ലാൻഡ്സ്കേപ്പ് ഒക്കെയാണെന്നുണ്ടെങ്കിൽ ആ ലാൻഡ്സ്കേപ്പിനകത്ത് കാണുന്ന ചെടികളോ അല്ലെങ്കിൽ ഒരു വീടാണെന്നുണ്ടെങ്കിൽ ആ വീടിന്റെ റൂഫോ അതെല്ലാം ഫെദേഴ്സ് വെച്ച് ഫിക്സ് ചെയ്യും, ബാക്കിയെല്ലാം പെയിന്റ് ചെയ്യും.
അതായത് പെയിന്റ് യൂസ് ചെയ്യാതെ കളറുള്ള പക്ഷികളുടെ വിവിധ തരത്തിലുള്ള തൂവലുകൾ എടുത്തിട്ട് അത് കളറിന് പകരം ഉപയോഗിക്കുകയാണ് അല്ലെ?
അതെ, ഒരു ഒറ്റ തൂവല് പോലും നമ്മൾ കളർ ചെയ്ത് എടുക്കുന്നില്ല. ഒറ്റ തൂവല് പോലും അതാത് കളറ്, നാച്ചുറൽ കളറ് വെച്ചിട്ട് തന്നെയാണ്. ഇപ്പൊ ഒരു പൂമരം ചെയ്യുകയാണെങ്കിൽ ഒരു ട്രീ ചെയ്യുമ്പോ ആ ട്രീക്കകത്ത് കൊടുക്കുന്ന ലീഫുള്ള കുഞ്ഞു കുഞ്ഞു ഫെദേഴ്സ് ആണ്, അതും പല കളറുള്ള ഫെദേഴ്സ് ആണ്, യെല്ലോ, റെഡ്, ഗ്രീൻ, അങ്ങനെ. അതിനൊന്നും നമ്മള് കളറ് ചെയ്യുന്നില്ല. അതാത് പക്ഷികളുടെ ഇപ്പൊ മെക്കാവോ പോലുള്ള പക്ഷികളുടെ സ്കാർലറ്റ് മെക്കാവോ, പഞ്ചവർണ്ണ തത്ത എന്ന് പറയില്ല, അതിന്റെയൊക്കെ ഫെദേഴ്സ്, ചെറിയ നെക്ക് ഫെദേഴ്സ് ഒക്കെ പൊഴിയും, ഒത്തിരി പൊഴിയും. അങ്ങനെ ഒരു തവണ പോയാലൊന്നും നമുക്ക് ഇത്ര അധികം ഫെദേഴ്സ് കിട്ടില്ല. പല തവണ നമ്മൾ കളക്ട് ചെയ്തിട്ട് അതിനെ സൂക്ഷിച്ച് വെച്ച്, അതായത് ഒരു പ്ലാറ്റ്ഫോം വരുമ്പോ ആ പ്ലാറ്റ്ഫോമില് ഡേറ്റ്സ് എല്ലാം പ്രിന്റഡ് ആയിരിക്കും, പക്ഷെ അതിന്റെ ഒബ്ജക്റ്റ് ഫെദർ ആയിരിക്കും. അങ്ങനെയാണ് അതിനെ ഞാൻ മോഡിഫൈ ചെയ്തെടുത്തിരിക്കുന്നത്.
ഓക്കേ, അപ്പൊ എവിടുന്നാണ് ഇത്രയും തൂവലുകൾ ശ്രീജ ശേഖരിച്ചത്?
തൂവലുകളെ ശേഖരിക്കാൻ എനിക്ക് അധികമൊന്നും ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല. കാരണം തൃശ്ശൂർ പോലുള്ള ഒരു സിറ്റിയില് ഒരുപാട് പെറ്റ്സിനെ വളർത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പെറ്റ്സിനെ വീട് വളർത്തുന്ന, പെറ്റ്സിനെ ഇഷ്ടപ്പെടുന്ന, പെറ്റ് ഫാം നടത്തുന്നവരൊക്കെ ഒത്തിരി പേരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ബാക്കി കണ്ണികളെ നമുക്ക് അതുവഴി തന്നെ കിട്ടും. നമുക്ക് ഒന്ന് ഒരാളെ കിട്ടി അല്ലെങ്കിൽ രണ്ടുപേരെ കിട്ടി, രണ്ടുപേരെ നിന്ന് രണ്ടായിരത്തിന്റെ തൂവലുകൾ നമ്മൾ ഓർഡർ ചെയ്ത് വെക്കുന്നു. ഇതിന്റെ പൊഴിയുന്ന തൂവല് ക്ലീൻ ചെയ്യുമ്പോൾ എടുത്ത് വെക്കണം. അന്നേരത്തെ ആദ്യത്തെ ഞാൻ ഇതിങ്ങനെ ഓരോരുത്തരെടുത്ത് പോയിട്ട് ഇങ്ങനെ പറയുന്നവർക്കൊക്കെ ചിരിയായിരുന്നു, ഇത് എന്തിനായത്, എന്തിനു വേണ്ടിയിട്ട് അത് കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നത്, അങ്ങനെ ഒരു തമാശയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞത് ഇങ്ങനെ വെച്ച് ആർട്ട് ചെയ്യാനാണ്, റെക്കോർഡ് അറ്റൻഷനിലാണ് എന്നൊക്കെ പറയുമ്പോൾ പലർക്കും അത് കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു 1.5 വർഷം ഇതിനായിട്ട്, ഈ ആർട്ടിനായിട്ട് പെറ്റ് ബേർഡ്സിന്റെ ഫെദേഴ്സ് കളക്ട് ചെയ്യാനായിട്ട് കുറേ നടന്നു. ചിലർ കൂട്ടിലേക്ക് കയറാൻ സമ്മതിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇതിന് മെക്കാവനൊന്നും അങ്ങനെ ഭയങ്കര കോസ്റ്റ്ലി ബ്രീഡാണല്ലോ അത്. അതിന്റെ ശബ്ദം കേട്ടാൽ തന്നെ നമ്മൾ പേടിക്കും. കൂട്ടിലേക്കൊക്കെ അത് വളർത്തുന്ന ആൾക്കാർ തന്നെ കയറണം, അല്ലെങ്കിൽ കുത്തിപ്പൊളിക്കുക. അതിന് ഒരു കൊത്ത് കിട്ടിക്കഴിഞ്ഞാൽ ആ ഭാഗം കട്ടായി പോകും, അത്രയും ഇതാ. അങ്ങനെയുള്ളവരുടെ അതിന്റെ കൂട്ടിലേക്കൊക്കെ കയറി പൊളിട്ടിരുന്ന് പെറുക്കിയിട്ടുണ്ട് മണിക്കൂറുകളോടെ. കാരണം ചുറ്റലേ കുഞ്ഞിട്ട് പോലാണ്. പക്ഷെ ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, ശരിക്കാ പറയണേ ഇതിന്റെ ക്രെഡിറ്റ് പകുതിയും മുക്കാലും പോകേണ്ടത് എന്റെ മകനാണ്. അത് കുഞ്ഞായതുകൊണ്ട് അവൻ ഇരുന്ന് പെറുക്കും. അവനെല്ലാ ഫെതേഴ്സും ഇപ്പൊ യെല്ലോ ആണെങ്കിൽ അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് തരും, റെഡ് ആണെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് തരും, ബ്ലൂ മാറ്റി വെക്കും. പിന്നെ കൂടെ വന്ന് നിന്ന് പൊട്ടിക്കാനാണെങ്കിലും ആർട്ട് ചെയ്യാനാണെങ്കിലും എല്ലാത്തിനും എന്നെ സഹായിച്ചിട്ടുള്ളത് അവൻ തന്നെയാണ് ശരിക്കും.
ഓക്കെ, അപ്പൊ എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഹോബിയും റെക്കോർഡും ഒക്കെയാണ് ഇതുവരെ കേട്ടിട്ടില്ലാത്ത. ഇതൊരു റെക്കോർഡ് അറ്റംപ്റ്റിന് വേണ്ടിയായിരുന്നു എന്ന് ശ്രീജ പറഞ്ഞു. ഇത് ഈ റെക്കോർഡ് മുന്നിൽ കണ്ടുകൊണ്ടാണോ, അതായത് റെക്കോർഡിൽ ഇല്ലാത്ത ഒരു കല അല്ലെങ്കിൽ ആ റെക്കോർഡിൽ കയറാൻ വേണ്ടി തേടി പിടിക്കുകയായിരുന്നോ ഈ ക്രിയേറ്റിവിറ്റി?
അല്ല അല്ല, ഒരിക്കലും അല്ല, ഒരിക്കലും അല്ല. കാരണം ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ ലിങ്കയിലോ ഇന്ത്യ ബുക്കിലോ ഒന്നും ഇല്ല. പക്ഷേ ഇത് റെക്കോർഡ് ആവാൻ വേണ്ടി ചെയ്തതല്ല, ഇതൊക്കെ ശരിക്ക് പറയണേ നമ്മളിലേക്ക് വന്നു ചേരുമായിരുന്നു, ഒരു നിമിത്തം പോലെ വന്നു ചേരുമായിരുന്നു. എന്റെ സുഹൃത്ത് ഇവിടെ കോഫി പെയിന്റിങ്ങിന്റെ ഒരു റെക്കോർഡ് അറ്റംപ്റ്റ് നടത്തിയത്. അപ്പൊ ഇവിടെ വരുമ്പം ഐ ഹാവ് മെനി വെറൈറ്റി ഹോബീസ് ഉണ്ട്, ഒരുപാട് ഉണ്ട് ഇവിടെ. അതിലൊന്ന് മാത്രമാണ് ഈ ഫെതർ കളക്ഷൻ. ഫെതർ കളക്ഷൻ ഇവിടെ അതിന്റെ ആൽബമായിട്ട് വേറെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു വലിയ ലോങ് വലിയ ആൽബമൊക്കെ. അപ്പൊ അത് ഇടയ്ക്ക് വരുമ്പോ ഇവരെല്ലാം നോക്കും. അപ്പൊ പറയും ഇത് റെക്കോർഡ് അറ്റംപ്റ്റിന് കൊടുക്കും, ചെയ്ത് കൊടുക്കും, ചെയ്യും. ഞാൻ ഈ റെക്കോർഡൊന്നും വേണ്ടാതെ അവിടെ ഇരുന്നോട്ടെ എന്നൊക്കെ പറയും. അങ്ങനെ ഇവളെന്ത് ചെയ്തു, ഇവളുടെ റെക്കോർഡ് അറ്റൻറ്റിന്റെ സമയത്ത് അതിന്റെ ആളെടുത്ത് ആ റെക്കോർഡ് അറ്റൻറ്റിന്റെ അഡ്യൂഡിക്കേറ്റർ എടുത്ത് ഇങ്ങനെ ഒരു കാര്യം അവതരിപ്പിച്ചു. അദ്ദേഹം അത് ആ ക്രൈറ്റീരിയ അല്ല, പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡ് കൊടുക്കാനുള്ളത് എന്ത്, എന്തായാലും ഞാൻ കാണട്ടെ എന്ന് ആ പുള്ളിക്കാരൻ ഇവിടെ വന്ന് കണ്ട്, അയ്യോ ഇത് ഇന്ത്യ ബുക്കിനുള്ള ഗിന്നസിനുള്ളതുണ്ട്, ജസ്റ്റ് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആയിട്ട്, അപ്പൊ എനിക്ക് പേടിയുണ്ടായിരുന്നു കാരണം ഇത് ഫെതേഴ്സ് ഒക്കെ അതിന്റെ റിസ്ട്രിക്റ്റഡ് ആണ്. അപ്പൊ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെന്റിൽ ഇവിടെ തൃശ്ശൂർ പോയി കണ്ട് സംസാരിച്ച് പോരു പറഞ്ഞു. പെറ്റ് ബേർഡ്സിന്റെ ഒരു പ്രശ്നമില്ല, ഇത് ഈവൻ തത്ത മൈന അങ്ങനെ ഉള്ള നമ്മളെ ഇവിടുത്തെ നാട്ടുപക്ഷികളൊക്കെ ഉണ്ട്, അതിന്റെ ഒന്നും ഈവൻ മയിൽപ്പീലി പോലും നമ്മൾ സൂക്ഷിക്കാൻ പാടില്ല. അങ്ങനെയുണ്ട്, നമ്മൾ കളക്ട് ചെയ്യുന്നതൊക്കെ പൊഴിഞ്ഞ തോണികളാണ്. അതിനെ റെക്കോർഡ് അറ്റംപ്റ്റ് ചെയ്ത് ഇവരെല്ലാരും നിർബന്ധിച്ചപ്പം ഞാൻ കൊടുത്തു. അങ്ങനെ അത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആയി. ഞാനായിട്ട് ഒന്നും ചെയ്തിട്ടില്ലൊക്കെ, കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളും എല്ലാവരും കൂടി ചെയ്തിട്ടുള്ളതാണ്.
ശ്രീജ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടും പഠനം നടത്തിയിട്ടൊക്കെ ആണോ ഇതിലേക്ക് ഇറങ്ങിയത്?
തീർച്ചയായും. അത് നമ്മള് ഒരു പക്ഷിയുടെ അടുത്ത് നമ്മള് അതിനെ ഇന്നൊരു പക്ഷി ബേർഡ് ഉണ്ടെങ്കിൽ ആ ബ്രീഡ് എവിടെ നിന്നതാണ്, അതിനെ അത് എങ്ങനെയാ നമ്മുടെ കാലാവസ്ഥയിൽ ഇണങ്ങി പോകുന്നതാണോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും, അതിന്റെ വെറൈറ്റി എന്തൊക്കെയുണ്ട്, അതിന്റെ ഭക്ഷണ രീതി അതെങ്ങനെയാ, അധികമായിട്ട് ഉണ്ടാവുന്നതാണോ, കോസ്റ്റ്ലി ആണോ, അത് അധികം പെട്ടെന്ന് ചത്തുപോവോ, നമ്മൾ അതൊക്കെ ചോദിക്കും. അതിനെ കുറിച്ച് അതായത് ഇത് നമ്മൾ വെറുതെ ഒരു ബേഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇത് റെക്കോർഡ് അറ്റംപ്റ്റിനും കൊടുക്കാൻ പറ്റില്ല. അതിന് സയന്റിഫിക് നെയിം വേണം, അതിന് ഫോട്ടോ വേണം, അതായത് ബ്രീഡ് ആണെന്നുള്ളത് കറക്റ്റ് എല്ലാ നോട്ടിഫിക്കേഷൻ എല്ലാം കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് റെക്കോർഡിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇപ്പൊ ഒരു ബേർഡിന്റെ ഫെതർ എന്റെ കയ്യിലുണ്ടെങ്കിൽ ആ ബേർഡിന്റെ ഏത് ഭാഗത്തുള്ള ഫെതർ ആണ് എനിക്ക് പൊഴിഞ്ഞു കിട്ടിയത്, വിങ് ആണോ, ടെയിൽ ആണോ, ബോഡി ഫെതർ ആണോ, ഏതാണെന്നുള്ളത് നമ്മളവിടെ മെൻഷൻ ചെയ്യണം.
അപ്പോ ശ്രീജ പല വിധത്തിലുള്ള പക്ഷികളുടെ പല നിറത്തിലുള്ള തൂവലുകൾ ശേഖരിക്കുന്നു, അപ്പൊ എങ്ങനെയാണ് ഈ തൂവലുകൾ കേടുവരാതെ സൂക്ഷിക്കുന്നത്, അത് പ്രിസർവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും പ്രത്യേകമായി ചെയ്യാറുണ്ടോ?
തൂവലുകളങ്ങനെ നമ്മൾ കൊറേ സൂക്ഷിച്ച് വെക്കുമ്പം അത് കേടുവരും, അതിൽ ചെറിയ 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 പ്രാണികൾ കയറി അത് നശിച്ചുപോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനെ ശരിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കളക്ഷനാണ് ശരിക്കും അത്. പിന്നെ അത് വളരെ സൂക്ഷിച്ച് തന്നെ നമ്മൾ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ അതെല്ലാം നശിച്ചു പോകും. പ്രത്യേകിച്ചും പൊഴിഞ്ഞു കിട്ടിയിട്ടുള്ള ഫെതേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, അതങ്ങനെ കുറെ ഒന്നാ ലാസ്റ്റ് ചെയ്ത് നിൽക്കും. അതല്ലാത്ത തൂവലുകള് ഏത് തൂവലായാലും കുറെ ഇങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ അത് ഏത് സാധനമായാലും നശിച്ചു പോകും. ഇപ്പൊ ആർട്ട് ഫോം ആയിട്ട് ചെയ്ത് വെച്ചതിനൊന്നും ഇതുവരെ ഒരു കുഴപ്പം വന്നിട്ടില്ല. ഇടയ്ക്കൊന്ന് വെയിലൊക്കെ ഒന്ന് തട്ടിച്ച് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വല്ല പെർഫ്യൂം പോലെ എന്തെങ്കിലുമൊക്കെ സ്പ്രേ ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, അതങ്ങനെ തന്നെ നിന്നോളും, കളറൊന്നും മങ്ങില്ല, നശിച്ചൊന്നും പോകത്തില്ല.
ഓക്കെ, അപ്പോ ശ്രീജ ഇപ്പോ തൂവലുകളുടെ ശേഖരത്തില് അല്ലെങ്കിൽ തൂവലുകൾ കൊണ്ടുള്ള ഒരു ആർട്ടില് റെക്കോർഡ് നേടിയിരിക്കുകയാണ്, അതും വേൾഡ് റെക്കോർഡ് തന്നെ നേടിയിരിക്കുകയാണ്. അതിനുശേഷം ഇപ്പോ എനിക്ക് തോന്നുന്നു ശ്രീജ കല്ലുകളിലാണ് ശ്രീജയുടെ ക്രിയേറ്റിവിറ്റി പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നല്ലേ, അതില് എന്തെങ്കിലും നേട്ടങ്ങളൊക്കെ കൊയ്യാൻ സാധിച്ചോ?
അതിൽ വേൾഡ് റെക്കോർഡ് വന്നിട്ടുണ്ട്, നാഷണൽ റെക്കോർഡ് തന്നെ അപ്രൂവ് ആയിട്ടുണ്ട്, ലിങ്ക അടക്കം അപ്രൂവ് ആയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. അത് ഇനി എപ്പോഴാണ് അതിന്റെ റെക്കോർഡ് നമുക്ക് കൺഫേം ആയിട്ട് അതിന്റെ സർട്ടിഫിക്കറ്റ് വരിക എന്നുള്ളത് അറിയില്ല.
എന്തായിരുന്നു ആ കല്ലിലുള്ള ആർട്ട്, അതൊന്ന് വിവരിക്കാമോ?
വ്യത്യസ്തമായ ശൈലിയിൽ ചിത്രം രചിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു പരിഗണന നമുക്ക് പുറത്തുനിന്ന് കിട്ടി തുടങ്ങി. പിന്നെ ഈ ഒരു അവാർഡ്സ് ആയാലും റെക്കോർഡ്സ് ആയാലും ഒക്കെ ഒരു നമുക്കൊരു അപ്രീസിയേഷൻ, നമുക്കൊരു മോട്ടിവേഷനാണ്. അപ്പോ അതിൽ തന്നെ ഒന്ന് ഉറച്ചു നിൽക്കാൻ തന്നെ ഞാൻ അന്ന് തീരുമാനിച്ചു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആർട്ടിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തി. ഇങ്ങനെ ഇന്ത്യയിലെ എത്ര ആർട്ടുകളുണ്ട്, എത്ര തരം, കാരണം നമുക്ക് അറിയാവുന്നത് അഞ്ചും പത്തോ ആർട്ടുകളെ കുറിച്ചുള്ള ചെറിയൊരു ബോധമുള്ളൂ. ഈ ട്രെൻഡ് പെൻഡിൽ ആർട്ടൊരു മ്യൂറല്, ഇപ്പൊ ഇങ്ങനെ കുറച്ച് ആർട്ടിന്റെ പേര് ഡ്രസ്സുകളിൽ പ്രിന്റ് ചെയ്ത് വരുന്നതുകൊണ്ട് മാത്രം അറിഞ്ഞ കുറച്ച് ആർട്ടുകളുണ്ട്. അപ്പൊ തോന്നി ഇതിനകത്ത് എത്ര വെറൈറ്റി ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് ഇറങ്ങി ഒരു പുസ്തകം എഴുതി വെച്ചു, ഒരു സ്റ്റഡി ബുക്കായിട്ട്. അങ്ങനെ വന്ന് 150 ടൈപ്പ് ഓഫ് ആർട്സ് ഇൻ ഇന്ത്യ, അതും വെറൈറ്റി, ഒന്ന് ഒന്നിനോട് ഒന്ന് വ്യത്യസ്തമാർന്ന പല കലാരൂപങ്ങൾ, ശിലായുഗം തൊട്ടിട്ടുള്ളത് എടുത്തു. ക്യാൻവാസിൽ വെച്ചാൽ ആർക്കും ഒരു കൗതുകം ഉണ്ടാവില്ല, അതിനെ മൈന്യൂട്ട് ആയിട്ട് ചെയ്യണം, അതിന് ഏറ്റവും നല്ലൊരു ഇത്. അപ്പൊ കല്ലുകളുടെ, കൊച്ചു കൊച്ചു കല്ലുകളുടെ കളക്ഷൻ, ഈ പറഞ്ഞ മാതിരി ചെടിയതിന്റെ മാതിരി അങ്ങനെ ഒരു ക്രേസുള്ള കൂട്ടത്തിലായിരുന്നു ഞാൻ. അപ്പൊ അന്നേരം കല്ലിന് ചെയ്താൽ എന്താന്നുള്ളൊരു ഇത് തോന്നി, അന്ന് തൊട്ട് കല്ല് ശേഖരിക്കാൻ തുടങ്ങി. അങ്ങനെ 150 കല്ലുകളില് നമ്മുടെ 150 കലാരൂപങ്ങളെ വരച്ചു വെച്ചു, ഡോക്യുമെന്റേഷൻ ചെയ്തു, അതും പ്രസന്റ് ചെയ്തു.
ഞാനിത് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ശ്രീജയനെ കൊമേഴ്ഷ്യലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, ഇത് വിൽക്കുകയോ അങ്ങനെ ഭാവിയിൽ അതിനായിട്ടുള്ള പദ്ധതിയൊക്കെ ഉണ്ടോ?
ഇപ്പൊ ഇത് ഇതുവരെ ചെയ്തതൊന്നും നമ്മള് കൊടുത്തിട്ടില്ല, വിറ്റിട്ടില്ല, അങ്ങനെ പൈസക്ക് വേണ്ടിട്ട് വിൽക്കാനായിട്ടൊന്നും ശ്രമിച്ചിട്ടൊന്നുമില്ല. കുറോ 4-5 3-4 എന്നൊക്കെ എന്റെ സുഹൃത്തുക്കള് വന്ന് ആഗ്രഹം പറഞ്ഞ് മേടിച്ചോണ്ട് പോയിട്ടുണ്ട്. അത് അവര് താല്പര്യം, ഓരോരുത്തരുടെ താല്പര്യം അല്ലാണ്ട് വിൽക്കാനായിട്ട് ശ്രമിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഇപ്പൊ എന്നെ സംബന്ധിച്ചപ്പോൾ എനിക്കത് കൊടുത്താൽ കൊള്ളാമെന്നുണ്ട്. ഒന്ന്, നമ്മുടെ കയ്യിൽ സൂക്ഷിച്ചിങ്ങനെ വെക്കാനുള്ള ബുദ്ധിമുട്ട്, അപ്പോ അത് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. എങ്കിൽ മാത്രമേ അടുത്ത ഒരു ആർട്ടിന് സാധ്യതയുള്ളൂ. അപ്പൊ ചെയ്ത് തന്നെ പലരും വന്നു പറയും, കുട്ടി ഇത് കൊടുക്കൂ, ഇങ്ങനെ കയ്യിൽ സൂക്ഷിച്ചു വെച്ചിട്ട് കാര്യമില്ല, കൊടുത്താലാണ് അടുത്ത ഒരു ആർട്ടിന് ജന്മം കിട്ടുകയുള്ളൂ. ഒരിക്കലും കയ്യിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കരുത്, അത് പലരുടെ കയ്യിലായിട്ട് ഇരുന്ന് പോ അങ്ങനെ ഇരിക്കട്ടെ, അത് ആ ഒരു സന്തോഷം കൊടുത്തോളൂ അത് എന്ന് അങ്ങനെ പലരും വന്ന് പറയാറുണ്ട്. അപ്പൊ ഞാനിപ്പോ അത് വിൽക്കാനായിട്ട് നമ്മൾ ചോദിക്കുന്നില്ല, ആരെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ അത് കൊടുക്കും.
ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് റെക്കോർഡുകൾ കൈവരിക്കാൻ ശ്രീജയ്ക്ക് സാധിക്കട്ടെ. എന്തായാലും ഇത്രയും സമയം SBS മലയാളത്തോടൊപ്പം ചിലവഴിച്ചതിന് വളരെയധികം നന്ദി ശ്രീജ കളപ്പുരയ്ക്കൽ.
താങ്ക് യു.